into a sea. Make misery and crime. With Renisha, exclusively on Ennalappum Specials.
ഈ എപ്പിസോഡിൽ കാപ്പിരി മുത്തപ്പന്റെ കഥയാണ് പറയുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിലെ വലിയൊരു മിത്താണ് കാപ്പിരി മുത്തപ്പൻ. നിധി കാക്കുന്ന ഭൂതമെന്നും ദൈവമെന്നുമൊക്കെ കാപ്പിരി മുത്തപ്പൻ കരുതപ്പെടുന്നു. കൊച്ചിയുടെ തീരദേശ ജനതയുടെ മനസ്സിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന രൂപം. ആ മിത്തെടുത്തു മാറ്റിയാൽ കൊച്ചിയുടെ സൗന്ദര്യം തന്നെ ഇല്ലാതായേക്കും. അതുകൊണ്ട് യുക്തികളെല്ലാം അരികിലേക്ക് വെച്ച് നമുക്ക് കാപ്പിരി മുത്തപ്പന്റെ അതിശയിപ്പിക്കുന്ന കഥയൊന്ന് കേൾക്കാം. ചുണ്ടിലെരിയുന്ന ബീഡിയുമായി ക്ലീറ്റസ് ആശാൻ നടന്നു. രാത്രിക്ക് പതിവിനേക്കാളേറെ കനം തോന്നിച്ചു. കൊച്ചിയുടെ വിജനമായ പാതയിൽ ഭയം കനത്തു നിൽക്കുകയാണ്. ആസ്പിൻ വാൾ കമ്പനിയുടെ ബംഗ്ലാവിന് സമീപം ബീച്ച് റോഡിലൂടെ അസമയത്ത് അങ്ങനെ ആരും നടക്കാറില്ല. കാറ്റുപോലെ രഥം പാഞ്ഞുപോകുന്ന ശബ്ദം ഏതു നിമിഷവും കേൾക്കാം. വെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അസാമാന്യ വലിപ്പമുള്ള ആ രൂപം മുന്നിൽ പ്രത്യക്ഷപ്പെടാം. ആ കാഴ്ച കണ്ട് എത്രയോ പേർ നാവിറങ്ങി തളർന്നു പോയിരിക്കുന്നു. ക്ലീറ്റസ് ആശാന്റെ മനസ്സിലൂടെ പല കഥകളും കയറിയിറങ്ങിപ്പോയി. ചുവടുകൾക്ക് വേഗം വച്ചു. പെട്ടെന്ന് അതുവരെ ഇല്ലാത്തൊരു വെള്ളി വെളിച്ചം ക്ലീറ്റസ് ആശാനെ പൊതിഞ്ഞു. നോക്കുമ്പോൾ തൊട്ടു മുന്നിലെ പറമ്പിൽ ഒരു തെങ്ങ് നിന്ന് കത്തുകയാണ്. കർത്താവെ എന്ന് വിളിക്കാൻ പോലുമാകാതെ ക്ലീറ്റസ് ആശാൻ നിന്ന് വിറച്ചു. ആ വെളിച്ചത്തിൽ ആശാൻ കണ്ടു കത്തുന്ന തെങ്ങിൻ ചുവട്ടിൽ ഏഴടി ഉയരമുള്ള വെള്ളക്കോട്ട് ധരിച്ച് ഒരു രൂപം ചുരുട്ടു പുകയ്ക്കുന്നു. ചുവന്ന കണ്ണുകളോടെ ആ രൂപം ക്ലീറ്റസ് ആശാനെ നോക്കി. പതുക്കെ നടന്നെടുത്തു. സർവശക്തിയുമെടുത്ത് ആശാൻ ഉറക്കെ വിളിച്ചു,
എന്റെ കാപ്പിരി മുത്തപ്പ.
കൊച്ചിയുടെ ചരിത്ര വഴികളിൽ ഒരുപാട് രക്തം വീണിട്ടുണ്ട്. ആ രക്തത്തിൽ നിന്ന് എഴുന്നേറ്റു വന്ന കാപ്പിരി മുത്തപ്പൻ ഇന്നും കൊച്ചിയെ ഭയപ്പെടുത്തുകയും സംരക്ഷിച്ചു നിർത്തുകയും ചെയ്യുന്നു. വിഹ്വലതയുടെ രാവുകളിൽ ചങ്കിൽ കുത്തിയിറങ്ങുന്ന വാളുമായി മുത്തപ്പൻ ഇന്നും തീരദേശങ്ങളിലൂടെ അലയാറുണ്ട്. മുന്നിൽ പെട്ടുപോകാതെ സൂക്ഷിക്കണം. ആ വഴിയിൽ പെട്ടുപോയവരെ പിന്നീട് കരക്കാർ കണ്ടിട്ടില്ല. കള്ളും മീൻകറിയും നീതിച്ച് കൊച്ചിക്കാർ തൊഴുതു നിൽക്കുന്ന കാപ്പിരി മുത്തപ്പൻ ആരായിരുന്നു? ആ കഥ തുടങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങ് പോർച്ചുഗലിൽ നിന്നാണ്. കേരളം സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമയുടെ കണ്ണു മഞ്ഞളിച്ചിരുന്നു. പ്രകൃതി അനുഗ്രഹിച്ചരുളിയ സ്വത്തുക്കൾ അത്രയ്ക്കുണ്ട് അന്ന് കേരളത്തിൽ. അതെങ്ങനെയെങ്കിലും കൈവശമാക്കണമെന്ന ദുരാഗ്രഹം ഗാമയുടെ മനസ്സിൽ മുട്ടിട്ടു. പോർച്ചുഗൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയമാണത്. തിരിച്ചു നാട്ടിലെത്തിയ ഗാമ ഒരു സായാഹ്നത്തിൽ പോർച്ചുഗൽ രാജാവ് മാനുവലിനെ കാണാൻ കൊട്ടാരത്തിലെത്തി. എന്തുണ്ട് ഗാമ, യാത്രാവിശേഷങ്ങൾ? രാജാവ് പുഞ്ചിരിയോടെ ചോദിച്ചു. ഗാമ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടെ രാജാവിന്റെ പുഞ്ചിരിഭാവം വിസ്മയത്തിനു വഴിമാറി. കിഴക്കൻ ദേശത്തെ സമ്പത്തിന്റെ വിശദാംശങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ ഗാമ പറഞ്ഞു തീർക്കുമ്പോഴേക്കും രാജാവ് ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. കേരളത്തിലെ സമ്പത്ത് സ്വന്തമാക്കാൻ ഒരു കപ്പൽപ്പടയെ അയക്കുക. രക്തം കിനിയുന്ന കൊച്ചിയുടെ പുരാവൃത്തങ്ങളിൽ ഒരിക്കലും മറക്കാനാകാത്തതാണ് ആ കൂടിക്കാഴ്ച. കേരളത്തിലേക്ക് പുറപ്പെട്ട ആ കപ്പലുകൾ ആഫ്രിക്കയിൽ കോങ്കോയ്ക്കടുത്ത് ഇടയ്ക്കൊന്ന് നങ്കൂരമിട്ടു. കപ്പൽ ജോലിക്കും മറ്റുമായി തണ്ടും തടിയുമുള്ള കുറച്ച് കാപ്പിരി അടിമകളെ വാങ്ങണം, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ അടിമകളുമായി കപ്പലുകൾ കേരള തീരത്തേക്ക് കുതിച്ചു. ആർത്തിമുറ്റിയ പോർച്ചുഗീസുകാർക്കൊപ്പം അങ്ങനെ അവരുടെ അടിമകളായ കാപ്പിരികളും കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി. തുടർന്ന് എത്രയോ കപ്പലുകൾ പോർച്ചുഗലിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. അതിലൊക്കെ തിങ്ങി നിറഞ്ഞ് കാപ്പിരികളും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സുഖിച്ചും കൂത്താടിയും പോരാടിയും പോർച്ചുഗീസുകാർ കേരളത്തിൽ തഴച്ചു വളർന്നു. സ്വർണവും വെള്ളിയും ഒക്കെയായി അവർ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തിന് കൈയും കണക്കുമില്ല. ഏറെ താമസിയാതെ അവരുടെ കുടുംബവും കേരളത്തിലേക്കെത്തി. അവരെ സേവിച്ചും ചങ്കുപൊട്ടുന്ന പണിയെടുത്തും കാപ്പിരികളും കൊച്ചിയിൽ നിറഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിന് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. പോർച്ചുഗീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഡച്ചുകാർ കൊച്ചി തീരത്തേക്കെത്തി. തീരത്തേക്ക് തീ തുപ്പിക്കൊണ്ട് പുറംകടലിൽ നങ്കൂരമിട്ട ഡച്ചു കപ്പലുകൾ കൊച്ചിയെ വളഞ്ഞു. കൊടും യുദ്ധത്തിന്റെ ദിവസങ്ങൾ. കൊച്ചിയിലെങ്ങും പരിഭ്രാന്തി പരന്നു. ആയിരം കടവാവലുകൾ ഒന്നിച്ചു ചേർന്ന് വിഹോലമായ ഇരുട്ട് കൊച്ചിക്കുമേലെ പരന്നു. ഡച്ചുകാരുടെ പീരങ്കിയുണ്ടകൾ കൊണ്ട് കൊച്ചിക്ക് പൊള്ളി. കടലിലും കരയിലും അതിഭയങ്കരമായ യുദ്ധം. ഡച്ചുകാരുമായി എതിർത്ത് നിൽക്കാനുള്ള ശക്തി പോർച്ചുഗീസുകാർക്കുണ്ടായിരുന്നില്ല. ഒടുവിൽ പോർച്ചുഗീസുകാരെ നിഷ്കരുണം ഡച്ചുകാർ പരാജയപ്പെടുത്തി. പറങ്കികളുടെ കോട്ടകളും പാണ്ഡികശാലകളും ഡച്ചുകാർ തീവച്ചു നശിപ്പിച്ചു. കൊച്ചിയുടെ തീരക്കാറ്റിൽ കരിപടലങ്ങൾ വിലാപങ്ങളായി പറന്നു നടന്നു. അങ്ങനെ 1663 ജനുവരിയിൽ കൊച്ചിയിലെ പറങ്കികളുടെ പതനം പൂർത്തിയായി. കൊച്ചിയിലെങ്ങും ഡച്ചുകാരുടെ പെരുമ്പറകൾ മുഴങ്ങി. പറങ്കികൾ ഉടൻ തന്നെ കൊച്ചി വിട്ടുപോകണമെന്ന കൽപ്പനയായിരുന്നു അത്. വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളും മാത്രമേ കൂടെയെടുക്കാവൂ. സ്വത്തുക്കളൊന്നും കൊണ്ടുപോകാനാകില്ലെന്നും ഡച്ചുകാർ അന്ത്യശാസനം നൽകി. കയ്യിൽ കിട്ടിയതുമായി നാടുവിടുക, അതുമാത്രമായിരുന്നു പോർച്ചുഗീസുകാർക്ക് വഴി. അവരെ രക്ഷിച്ച് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകാൻ കടലിന്റെ മറ്റൊരു ഭാഗത്ത് ജന്മനാട്ടിൽ നിന്നും ഗോവയിൽ നിന്നുമുള്ള പായ്ക്കപ്പലുകൾ കാത്തുകിടന്നു. വിലമതിക്കാനാകാത്ത സ്വത്തുക്കൾ പിന്നിൽ ഉപേക്ഷിച്ചു പോകുന്നതെങ്ങനെ? 160 വർഷത്തെ സമ്പാദ്യം അങ്ങനെ വിട്ടുകളയാനാകില്ല. ഒടുവിൽ അവർ ആ തീരുമാനത്തിലെത്തി. സ്വർണവും വെള്ളിയുമെല്ലാം കുഴിച്ചിടുക, പിന്നീട് തിരിച്ചുവന്ന് ഡച്ചുകാരെ പരാജയപ്പെടുത്തി അതെല്ലാം വീണ്ടെടുക്കുക. എന്നാൽ അതിനൊപ്പം മറ്റൊരു ക്രൂരമായ തീരുമാനവും അവർ എടുത്തു. അതിനായി മടക്കയാത്ര ഒരു രാത്രി കൂടി അവർ വൈകിപ്പിച്ചു. കൊച്ചിയുടെ ചരിത്രത്തിലെ രക്തപങ്കിലമായ ഒരു രാത്രിയായിരുന്നു അത്. അന്ന് മുഴങ്ങിയ നിലവിളികൾ ഇന്നും നിലയ്ക്കാതെ ഈ മണ്ണിലുണ്ട്. എന്താണ് ആ രാത്രി സംഭവിച്ചത്? നാട് വിട്ടുപോകുന്ന യജമാനന്മാരുടെ മുന്നിലേക്ക് വിനയത്തോടെ കാപ്പിരി അടിമകൾ ചെന്നു നിന്നു. ഞങ്ങൾ പോവുകയാണ്, അതിനു മുൻപ് നിങ്ങളെ ഒരു സുപ്രധാന ചുമതല ഏൽപ്പിക്കാനുണ്ട്. കാപ്പിരികൾ സംശയത്തോടെ അവരവരുടെ യജമാനന്മാരുടെ മുഖത്തേക്ക് നോക്കി. പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഓരോ യജമാനനും അവരുടെ കാപ്പിരികളെ വീടിന്റെ ഭൂഗർഭ അറകളിലേക്ക് ആനയിച്ചു. കാപ്പിരികളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അറവാതിൽ തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവർക്ക് താങ്ങാനാകുന്നതായിരുന്നില്ല. അനന്തമായ സമ്പത്ത് അടുക്കി അടുക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ വിസ്മയിച്ചു നിൽക്കെ യജമാനന്മാർ അവരോട് പറഞ്ഞു, നിങ്ങളാണ് ഈ സമ്പത്ത് ഇനി കാത്തുരക്ഷിക്കേണ്ടവർ. ആർക്കും വിട്ടുകൊടുക്കരുത്. ഞങ്ങളൊരിക്കൽ തിരിച്ചുവരും. അതുവരേക്കും ഈ വീടും ഈ സ്വത്തും ഭദ്രമായി സൂക്ഷിക്കുക. കാപ്പിരികൾ തിരിഞ്ഞ് ആ നിധികുംഭങ്ങളിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. പെട്ടെന്ന് തിളങ്ങുന്ന ഒരു വാൾ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞു. കാപ്പിരികളുടെ ചങ്കിലൂടെ ആ വാൾ തുളഞ്ഞുകയറി. നിധി അറകളിൽ നിന്നും കാപ്പിരികളുടെ നിലവിളി പുറത്തു കടക്കാനാകാതെ വീർപ്പുമുട്ടി. അടിമകളുടെ ചങ്കിലേക്ക് വാൾ കുത്തിയിറക്കിയ യജമാനന്മാർ ഒറ്റ ചവിട്ടിന് അവരെ ആ നിധി അറകളിലേക്ക് തള്ളിയിട്ടു. ഭദ്രമായി അറപൂട്ടി. തറയിലെ രക്തത്തിൽ നനഞ്ഞ കാപ്പിരികളുടെ കാതുകളിൽ ആ വാക്കുകൾ തങ്ങി നിന്നു. ഈ നിധിക്ക് കാവലിരിക്കണം, ഞങ്ങൾ തിരിച്ചുവരും. പോർച്ചുഗലിൽ നിന്നു വന്ന പായ്ക്കപ്പലുകൾ പറങ്കികളെയും കൊണ്ട് കൊച്ചി തീരം വിട്ടു. ചങ്കിൽ കുത്തിയിറങ്ങിയ വാളുമായി അവരുടെ നിധികുംഭങ്ങൾക്ക് കാപ്പിരി യുവാക്കളുടെ ആത്മാക്കൾ കാവലിരുന്നു. പിന്നീടൊരിക്കലും യജമാനന്മാർ തിരിച്ചു വന്നില്ല. നൂറ്റാണ്ടുകൾ കടന്നുപോകെ കാപ്പിരികൾ കാപ്പിരി മുത്തപ്പന്മാരായി. അവർക്കായി മാടങ്ങൾ പൊങ്ങി. ഭയവും ഭക്തിയും നിറച്ച് തീരദേശ ജനത അവർക്ക് വിളക്കും നിവേദ്യവും സമർപ്പിച്ചു. എന്റെ കാപ്പിരി മുത്തപ്പ കാത്തോളണേ എന്ന പ്രാർത്ഥന വിജനമായ തീരത്തിനും കടലിനുമിടയിലുള്ള രാവുകളെ വിഹ്വലമാക്കി. അതിന്നും തുടരുന്നു. കൊച്ചിയുടെ പാതയോരങ്ങളിൽ ചുരുട്ടും പുകച്ചു നിൽക്കുന്ന 6 അടിയിലേറെ ഉയരമുള്ള കാപ്പിരികളെ നാട്ടുകാരിൽ പലരും കണ്ടതായാണ് കഥ. കാപ്പിരി ആരെയും ഉപദ്രവിച്ച ചരിത്രമില്ല. പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. ദൈവമായി കണ്ട് ആരാധിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരും. റോഡരികിലെ മുത്തപ്പൻ മാടങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്കുകൾ അതിന് സാക്ഷിയാണ്. ഒരു കഥ ഇങ്ങനെയാണ്. എന്നും മുത്തപ്പന് വിളക്ക് വയ്ക്കുന്ന ഒരു കുടുംബത്തിന് ഒരു ദിവസം പറമ്പിൽ നിന്ന് എടുത്താ പൊങ്ങാത്തത്ര ഭാരമുള്ളൊരു ഉരുളി കിട്ടി. മുത്തപ്പ, ഇത്രയും വലുതു വേണ്ട ഞങ്ങൾക്ക്, അവർ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഉരുളി ഭൂമിയിലേക്ക് താഴ്ന്നുപോയി. എന്നിട്ടൊരു ചെറിയ മൊന്ത പൊങ്ങി വന്നു. ആരും കാണാതിരിക്കാൻ രാത്രി തന്നെ വീട്ടുകാർ മൊന്ത കുഴിച്ചിട്ടു. എന്നാൽ പിറ്റേന്ന് എഴുന്നേറ്റപ്പോൾ എന്താ കഥ, മൊന്ത കുഴിച്ചിട്ട സ്ഥലം വീട്ടുകാർ മറന്നുപോയിരിക്കുന്നു. പറമ്പ് മുഴുവൻ കുത്തിക്കിളച്ചിട്ടും മുത്തപ്പൻ അനുഗ്രഹിച്ചു നൽകിയ ആ നിധി അവർക്ക് വീണ്ടെടുക്കാനായില്ല. മറ്റൊരു കഥ അല്പം കൂടി പേടിപ്പിക്കുന്നതാണ്. മുത്തപ്പനോട് കളിക്കാൻ നിൽക്കേണ്ട എന്ന മുന്നറിയിപ്പ്. ഒരു ദിവസം രാത്രി ക്ലാരത്താത്തിയെ കാണാതായി. വീട്ടുകാർ അന്വേഷിച്ചു വന്നപ്പോൾ 9 അടി പൊക്കമുള്ള വിറകുപുരയുടെ മുകളിൽ ഇരിക്കുകയാണ് ക്ലാരത്താത്തി. എല്ലാവരും അന്തം വിട്ടുനിന്നു. മുത്തപ്പൻ കൊണ്ടുപോയി ഇരുത്തിയതാണ്. എന്താണ് സംഭവം? മുത്തപ്പൻ നടക്കണ വഴിയിൽ ക്ലാരത്താത്തി അറിയാതെ മൂത്രമൊഴിച്ചു. അതിനുള്ള ശിക്ഷയാണ്. പോർച്ചുഗീസുകാർ കാപ്പിരികളുടെ ആത്മാക്കളെ ഏൽപ്പിച്ചുപോയ നിധികുംഭങ്ങൾ വീണ്ടെടുക്കാൻ പിന്നീട് ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. ആരും വിജയിച്ചില്ല. കത്തുന്ന ചുരുട്ടും പുകച്ച് പ്രത്യക്ഷപ്പെട്ട കാപ്പിരി മുത്തപ്പന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് സത്യം. പലർക്കും ഈ കര തന്നെ വിട്ട് ഓടേണ്ടി വന്നു. അതേക്കുറിച്ച് പിൽക്കാലത്ത് പറഞ്ഞു കേട്ട ഒരു കഥ ഇങ്ങനെയാണ്. അരനൂറ്റാണ്ടു മുൻപ് നടന്ന സംഭവമാണ്. കഷ്ടപ്പാടും പരിവട്ടവുമായി ജീവിക്കുകയാണ് അംബ്രോസ് റാങ്ക്. കെട്ടിച്ചുവിടാൻ 4 പെങ്ങന്മാരുണ്ട്. എന്താണൊരു വഴി? അധ്വാനിച്ച് പണമുണ്ടാക്കി ഏത് കാലത്ത് രക്ഷപ്പെടാനാകും? മനസ്സിൽ അസ്വസ്ഥതയുമായി നടന്ന ദിവസങ്ങളിൽ അംബ്രോസിന്റെ മനസ്സിൽ ഒരു കനൽ കത്തി. കാപ്പിരി മുത്തപ്പന്റെ നിധി കിട്ടിയാൽ എല്ലാ പ്രശ്നവും തീരും. ചങ്ങാതി മമ്മദുമായി ചേർന്ന് അംബ്രോസ് അങ്ങനെ നിധി വേട്ടയ്ക്കായി തയ്യാറെടുത്തു. സ്ഥാനക്കാരൻ വാസുമേസ്ത്രി ഒരു കീറത്തുണിയിൽ നിധി ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം അടയാളപ്പെടുത്തി കൊടുത്തു. രാപ്പുള്ളുപോലും മൂളാത്ത രാത്രി കടൽക്കാറ്റിനു പോലും കരയിലേക്ക് വരാൻ ഭയം തോന്നി. മറവക്കാട് കടപ്പുറത്ത് നിധി കണ്ടുപിടിക്കാൻ കുഴിയെടുക്കുകയാണ് അംബ്രോസും മമ്മദും. പെട്ടെന്ന് മൺവെട്ടികൊണ്ട് മമ്മദിന്റെ തള്ളവിരൽ മുറിഞ്ഞു. മുറിവ് വച്ചുകെട്ടാൻ മമ്മദ് അല്പം മാറിയിരിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ആകാശം മുട്ടുന്ന തിരമാലകൾക്ക് മുകളിൽ ഒരു സ്രാവ് കൊച്ചി തീരം ലക്ഷ്യമാക്കി പാഞ്ഞു വരുന്നു. സ്രാവിന്റെ പുറത്ത് ചുരുട്ടും പുകച്ച് കാപ്പിരി മുത്തപ്പനിരിക്കുന്നു. പിന്നെയൊന്നും മമ്മദിന് ഓർമ്മയില്ല. അതിനിടയിലും അംബ്രോസിന്റെ ആ നിലവിളി അയാൾ കേട്ടു. എന്റെ കാപ്പിരി മുത്തപ്പ, എനിക്ക് നിധി വേണ്ട. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ മമ്മദ് വീട്ടിലെ കട്ടിലിൽ കിടക്കുകയാണ്. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? അംബ്രോസിന് എന്തുപറ്റി? മമ്മദ് എഴുന്നേറ്റ് കുഴിയെടുത്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഓടി. അവിടെ ഉടുതുണി പോലും ഇല്ലാതെ കാപ്പിരി മുത്തപ്പന്റെ മാടത്തിനരികിൽ കമിഴ്ന്നു കിടക്കുകയാണ് അംബ്രോസ്. അധികം താമസിയാതെ അംബ്രോസ് നാടുവിട്ടു. അംബ്രോസിന്റെ നിധിവേട്ട നാട്ടിൽ പാട്ടായി. മുത്തപ്പനോടാ അവന്റെ കളി എന്ന് നാട്ടുകാർ അടക്കം പറഞ്ഞു. അംബ്രോസിനെ അന്വേഷിച്ചു പോയ മമ്മദിനെയും പിന്നീട് നാട്ടുകാർ കണ്ടിട്ടില്ല. ഏതാനും ദിവസം കഴിഞ്ഞ് അംബ്രോസിന്റെ മൂത്ത പെങ്ങളുടെ വീടിന്റെ മുൻപിൽ ഒരു പെട്ടി പ്രത്യക്ഷപ്പെട്ടു. നല്ല കനമുള്ള ആ പെട്ടി നിറയെ മുത്തപ്പന്റെ അനുഗ്രഹമായിരുന്നു എന്നാണ് കഥ. അതുമായി ആ കുടുംബം പിന്നീട് സമൃദ്ധമായി ജീവിച്ചു. എല്ലാ സഹോദരിമാരും നല്ല നിലയിലായി. ശിക്ഷിക്കുന്ന അതേ കാപ്പിരി മുത്തപ്പൻ അനുഗ്രഹവും ചൊരിയുന്നുവെന്ന് ഈ കഥ പറഞ്ഞ് കൊച്ചിക്കാർ ഇപ്പോഴും വിസ്മയം കൊള്ളുന്നു. കേരളം വിട്ടുപോയ പോർച്ചുഗീസ് കപ്പിത്താന്മാർ രാജാവിനെ തിരിച്ചേൽപ്പിച്ച ഭൂപടത്തിൽ സമ്പത്ത് കുഴിച്ചിട്ട ഭാഗങ്ങൾ ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നിഗമനം. ഈ ഭൂപടങ്ങൾ ലിസ്ബൺ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ പോയി ആ ഭൂപടത്തിൽ നിന്ന് നിധി കണ്ടെത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതിനല്ല. നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ വാളുമായി 7 അടി ഉയരമുള്ള മുത്തപ്പന്റെ കത്തുന്ന കണ്ണുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ധൈര്യമുള്ളവർക്കു മാത്രം ആ സാഹസത്തിനിറങ്ങാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലായ @rinisha അറിയിക്കുക. എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് റെനീഷയോടൊപ്പം. കൂടെ റിസർച്ച് ആൻഡ് സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മനഴി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS. സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ.
Exclusively on Ernadoppum Specials.